പേജ് 399. ചക്രവർത്തി, ഞാൻ രാജഭാരം ഏറ്റെടുത്തതു മുതൽ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ബോധധർമ്മൻ: യാതൊന്നുമില്ല. ചക്രവർത്തി: എന്തുകൊണ്ടില്ല? ബോധധർമ്മൻ: അതൊക്കെ താളതരം കർമ്മങ്ങളാണ്. ക്ഷേത്ര നിർമ്മിതിയും വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വിവർത്തനങ്ങളുമൊക്കെ വെറും ലൗകികമായ കർമ്മങ്ങളാകുന്നു. ശരിക്കും ഗുണകരമായ കർമ്മം ലൗകികമായിരിക്കണമില്ല. ചക്രവർത്തി: താങ്കളുടെ സിദ്ധാന്തത്തിൻ്റെ പ്രഥമ തത്വം എന്താണ്? ബോധധർമ്മൻ: വിദുതമായ ശൂന്യത, ഒന്നും വിശുദ്ധമല്ല. ചക്രവർത്തി: എൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ആരാണ്? ബോധധർമ്മൻ: എനിക്കറിയില്ല. ഈ സംവാദത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ബോധധർമ്മൻ്റെ സിദ്ധാന്തത്തിൻ്റെ കാതൽ ശൂന്യതയായിരുന്നു. ബോധധർമ്മൻ്റെ തത്വചിന്തയിൽ നിന്നാണ് ചൈനീസ് ബുദ്ധമതം അംഗീകരിച്ചത്. ജാപ്പനീസ് ബുദ്ധമതം ഉരുത്തിരിഞ്ഞു വന്നത് ചൈനീസ് ബുദ്ധമതത്തിൽ നിന്നാകുന്നു. ബോധധർമ്മൻ്റെ ധ്യാന പദ്ധതിയായിരുന്നു. താവോ മതം, കൺഫ്യൂഷനിസം, ബുദ്ധമതം എന്നിവയുടെ സമന്വയമാണ് ഇതെന്നും കറുപ്പില്ലാത്ത ബുദ്ധമതമായി ഇതിനെ കാണാനാവില്ലെന്നും പക്ഷമുണ്ട്. പക്ഷേ ഈ വാദം തീർത്തും ശരിയാണെന്ന് പറഞ്ഞുകൂടാ. ബുദ്ധമതത്തിൻ്റെ സത്തയാണ് ധ്യാന പദ്ധതിയുടെ സത്തയെന്ന് ബോധധർമ്മൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബോധധർമ്മൻ്റെ ധ്യാനമാക്ഷം ചൈനീസ് പരിസ്ഥിതിയിൽ ഏറെ മാറ്റങ്ങൾക്ക് വിധേയമായി എന്നതൊരു വസ്തുതയാകുന്നു. ധ്യാനത്തിലൂടെ മാത്രമേ ബോധോദയം ഉണ്ടാകൂ എന്നാണ് ബോധധർമ്മൻ ഉപദേശിച്ചത്. സെൻ എന്ന വാക്കിന് സെന എന്ന വാക്കിൽ നിന്നാണ് നിഷ്പന്നമാകുന്നത്. ചൈനീസ് ഭാഷയിൽ തത്തുല്യമായ പദം ഷാൻ ആണ്. സംസ്കൃതപദമായ ധ്യാനത്തിനു പകരമാണ് ജാപ്പനീസ് ഭാഷയിൽ സെൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ധ്യാന ബുദ്ധമതത്തിന് ജാപ്പനിൽ റിൻസായി, സോട്ടോ, ഒബാക്കു എന്നിങ്ങനെ 3 ശാഖകളുണ്ട്. ആദ്യ സംഘത്തിൻ്റെ ഉപജ്ഞാതാവ് ജാപ്പനീസ് സന്യാസിയായിരുന്നു, എയ്സായി ആണ്. രണ്ടാമത്തെ സംഘം സ്ഥാപിച്ചത് ഡോഗൺ ആണ്. ഇഗൺ എന്ന ചൈനീസ് സന്യാസിയാണ് AD 1653 ആണ്ടോടുകൂടി മൂന്നാമത്തെ പറഞ്ഞ സംഘം രൂപപ്പെടുത്തിയത്. എയ്സായും ഡോഗണും ഏറെക്കാലം ചൈനയിൽ ജ്ഞാന സമ്പാദനാർത്ഥം കഴിഞ്ഞുകൂടിയവരായിരുന്നു. ധ്യാന ബുദ്ധമതത്തിൻ്റെ സത്ത ഒരൊറ്റ വാക്യത്തിൽ സംഗ്രഹിക്കാം: സ്വന്തം മനസ്സിലേക്ക് തന്നെ നോക്കുക, ബുദ്ധത്വം നിങ്ങൾ കണ്ടെത്തും. ബോധോദയത്തിലേക്കുള്ള മാർഗം ധ്യാനമാകുന്നു. ഡോഗൺ പ്രചരിപ്പിച്ച സിദ്ധാന്തം ശ്രദ്ധിക്കുക. അദ്ദേഹം അന്വേഷിച്ചത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. ആ ചോദ്യം ഏറെക്കുറെ ഇതാണ്: ആത്മബോധോദയ മാർഗം നിരവധി ബുദ്ധന്മാർക്ക് എന്തുകൊണ്ടാണ് അനുകൂലിക്കുന്നത്? പേജ് 400. എല്ലാ ജീവജാലങ്ങളും ജന്മപ്രകൃതി കൊണ്ട് തന്നെ മുമ്പിനാലെ ബുദ്ധന്മാരാണല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് സമുചിതമായ സമാധാനം പറയാൻ ജപ്പാനിൽ ആരുമുണ്ടായില്ല. തന്മൂലം അദ്ദേഹം ചൈനയിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു സെൻ ബുദ്ധമത സന്യാസിയുടെ ഉപദേശത്താൽ അദ്ദേഹത്തിന് ജ്ഞാനോദയമുണ്ടായി. ജപ്പാനിൽ മടങ്ങിവന്ന ഡോഗൺ സ്വസിദ്ധാന്തം പ്രഖ്യാപനം ചെയ്തു: എല്ലാ മനുഷ്യരും മുമ്പ് തന്നെ ജ്ഞാനോദയം ലഭിച്ചവരാണ്. പ്രകൃതി കൊണ്ട് സ്വയം ബുദ്ധന്മാരാണ്. ധ്യാന പരിശീലനം ബുദ്ധൻ്റെ ആത്മകർമ്മം മാത്രമാണ്. മനുഷ്യ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ബുദ്ധൻ്റെ കർമ്മം തുടർന്നുകൊണ്ടേയിരുന്നു. മനസ്സിൻ്റെ സ്ഥൈര്യത്തിനായി യോദ്ധാക്കളും മറ്റും ധ്യാനം ശീലിക്കുക ജപ്പാനിൽ ഒരു പതിവായി തീർന്നു. ജപ്പാനീസ് സംസ്കൃതിയെ സെൻ പോഷിപ്പിച്ചു. ചൈനീസ് സംസ്കാരം സെൻ ബുദ്ധമതത്തിലൂടെ ജപ്പാനിൽ വ്യാപിക്കുകയുണ്ടായി. സെൻ ബുദ്ധമതത്തിൻ്റെ സ്വാധീനശക്തിയുടെ ഫലങ്ങളാണ് ജപ്പാനിൽ പ്രചരിച്ച നോനൊത്ത മടക്കമുള്ള പല കലകളും. ചൈനയിലുണ്ടായ ജ്ഞാനോദയ കവിതകളിൽ തന്നെ സെൻ ബുദ്ധമതത്തിൻ്റെ സവിശേഷതകൾ പ്രകടമായി തുടരുന്നുണ്ട്. ഒരു ദൃഷ്ടാന്തം: 20 years എ പിൽഗ്രിം ഫ്രൂട്ടിംഗ് ഈസ്റ്റ് വെസ്റ്റ് ബാക്ക് ഇൻ സെയ്ക്കൻ ഐ ഹാവ് നോട്ട് മൂവ് എൻ ഇഞ്ച്. സെൻ തത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ബോധധർമ്മ കവിതയിൽ നിന്ന് 3 വരികളിതാ: പോയിന്റിംഗ് ഡയറക്ട്ലി അറ്റ് ദ മൈൻഡ്, ദ സീയിങ് വൺ സെൽഫ് ട്രൂലി, അറ്റൈനിങ് ബുദ്ധഹുഡ്. ബോധോദയ കവിതകൾക്ക് സെൻ സമൂഹം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. സെൻ ചരമ കവിതകളും മനോഹരങ്ങളാണ്. ചൈനയിലെ പഴയ ബോധോദയ കവിതകളിലും ചരമ കവിതകളിൽ നിന്നും ജപ്പാനീസ് സെന്നിസ്റ്റ് കവിതകളെ വേർതിരിക്കാൻ പ്രയാസമത്രേ. ചൈനീസ് ഭാഷയിലാണ് ആദ്യകാല സെൻ രചനകൾ ഉണ്ടായത്. പിന്നീട് ജാപ്പാനീസ് ഭാഷയും ജപ്പാനീസ് കാവ്യരൂപങ്ങളും പരീക്ഷിക്കപ്പെട്ടു. ഹൈക്കു എന്ന ചെറിയ രൂപത്തിലുള്ള മിക്ക ജപ്പാനീസ് സെൻ കവിതകളും എഴുതപ്പെട്ടിട്ടുള്ളത്. ഹൈക്കുവിൻ്റെ മേഖലയിൽ ഏറ്റവും വലിയ കവിയായ ബാഷോയും ഒരു സെന്നിസ്റ്റായിരുന്നു. ഹൈക്കു കവികൾ സെന്നിസ്റ്റിനെ പിന്തുടരുന്നു. സെൻ കവിത കുറുകി ഉയർച്ച കവിതയാണ്. ഹൈക്കുവിൻ്റെ 17 വർണ്ണങ്ങൾ തന്നെ ധാരാളം എന്ന മട്ടാണ് സെൻ കവികൾക്ക്. ഏറ്റവും കുറച്ച് വാക്കുകൾ മതി. സെൻ പെയിൻറ്റിങ്ങിലാണെങ്കിൽ ബ്രഷിൻ്റെ ചെറിയ തലോടൽ തന്നെ ധാരാളം. ഡോക്ടർ സുസുക്കി പറയുന്നത് ഇങ്ങനെ: സജസ്റ്റബിലിറ്റി ഈസ് ദ സീക്രട്ട് ഓഫ് ദ ജപ്പാനീസ് ആർട്ട്. സെൻ സൗന്ദര്യശാസ്ത്രം ചെറുതിൽ എല്ലാം കാണുകയാണ് ലാളിത്യം. പേജ് 401. പ്രാകൃത്യാത്മകത, ഋജുത്വം, അഗാധകത എന്നിവയാണ് ഒരു കലാസൃഷ്ടിയുടെ ഗുണവിശേഷങ്ങൾ. ഓരോ കവിതയ്ക്കും ഒരു ഭാവാന്തരീക്ഷം ഉണ്ടായിരിക്കും. എത്രയും കുറച്ച് പദങ്ങൾ ഉപയോഗപ്പെടുത്തി ധ്യാനാത്മകമായി എഴുതുക എന്നതാണ് സെന്നിൻ്റെ മുഖമുദ്ര. സെൻ കവി സ്വവാശയത്തിൽ ധ്യാനസ്ഥനാകുന്നു. ഒരു വസ്തുവിനെ അതായി തന്നെ കാണുകയും ആ വസ്തുവിൽ മനസ്സിനെ ലയിപ്പിക്കുകയുമാണ് സെൻ സന്യാസി ചെയ്യുന്നത്. കവിത ഒരു ധ്യാന വസ്തുവാണെന്ന് സെന്നിസ്റ്റ് സൗന്ദര്യശാസ്ത്രം വിധിക്കുന്നു. സെന്നിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ബൃഹത്തായ കാവ്യരൂപത്തെ തിരസ്കരിക്കുന്നു. ഒരു പുൽക്കൊടിയെ ബോധിയായി കാണുന്നവന് സെൻ സന്യാസി. ചെറിയ രൂപം, ഇത്തിരി വാക്കുകൾ എന്നിവയാണ് സെന്നിൻ്റെ സാഹിത്യ ദർശനം. എസ്ര പൗണ്ടിനെ പോലൊരു കവി സെൻ കവിതയെ മാതൃകയാക്കി. പിൽക്കാലത്ത് കവിത രചിക്കാനിടയായത് നമ്മിൽ ചിലരെങ്കിലും മനസ്സിലാക്കിയിരിക്കും. ആധുനിക ജപ്പാനിലും സെൻ മാർഗം പിന്തുടരുന്ന പ്രഖ്യാത കവികൾ ഉണ്ടായിട്ടുണ്ട്. സെൻ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മുഖമുദ്രകൾ തിരിച്ചറിയാൻ വേണ്ടി ഏതാനും സെന്നിസ്റ്റ് ഹൈക്കു രചനകൾ ഉദ്ധരിക്കാം. ഭാരതിയുടെ മുക്തങ്ങളിൽ പോലും വാക്കുകൾ അധികാരമാണെന്ന് തോന്നിപ്പിക്കാവുന്ന സെൻ കവിതകൾ. ടോം ബെൻ ടു ഓട്ടം വിൻഡ്, മൈ സോബിംഗ്, ബാഷോ. ഇയേഴ്സ് ആൻഡ് ആൾ കോർണേഴ്സ് ഓഫ് ദ ഫ്ലോട്ടിംഗ് വേൾഡ് സ്വെപ്റ്റ്, ബാഷോ. ജേർണി സെൻറ്റ് സ്റ്റിൽ അലൈവ് ദിസ് ഓട്ടം ഈവനിങ്, വിൻഡ് ഇസ് വെസ്റ്റ്, ഫാലൻ ലീവ്സ് ഗ്യാദറിംഗ് ഇൻ ദ ഈസ്റ്റ്, ഡിയർ ഇൻ റൈ ത്രീ ക്രൈസ് ദെൻ ഹെർഡ് നോ മോർ, തണ്ടർ വോയിസസ് ഓഫ് ഡൗൺവേർഡ് ഡ്രൗൺഡ് ഇൻ സങ്കൻ ഷിപ്സ്. Owls are calling, come, come, to the fireflies, Issa. One bath after another, how stupid, Issa. Page 462. 67. Chinese Nadaka Sangalpam. Pauristhi Hridayam, Durandhi Nadangalodu Thirthum Anabhimukam Ananda Podudharanakki Kadaga Viruddhamana Chinese Nadaka Samskruthi. ചൈനീസ് നാടകം വേരുന്നത് തന്നെ ദൗരേന്ദ്രികതയിലാണ്. ദക്ഷിണ സംഘ് കാലഘട്ടത്തിലുണ്ടായ രണ്ട് നാടകങ്ങളാണ് ദ വിട്രോസ് വുമൺ സാവു ആൻഡ് ഹെർ ഹസ്ബൻഡ്, വാങ് കുയ് ബെട്രൈസ് ഗൈ എന്നിവ. ഈ നാടകങ്ങളുടെ കാലം മുതൽക്കേ ചൈനീസ് നാടക സാഹിത്യം വൃദ്ധാനുഭവത്തെ സമാശ്രയിച്ചു തുടങ്ങുന്നുണ്ട്. പ്രണയവഞ്ചനയായിരുന്നു ഇവയിലെയും ഇവയുടെ അനുകരണങ്ങളായും പിന്നീട് ആവിർഭവിച്ച നാടകങ്ങളിലെയും ആധുനിക പ്രമേയം. പണ്ഡിതന്മാരും അതിമോഹികളുമായ കാമുകന്മാർ, കാമുകന്മാരെ ഉപേക്ഷിച്ച് നല്ല കുടുംബത്തിൽ നിന്നും പെണ്ണ് കിട്ടുന്ന സ്വഭാവം നാടകകാരന്മാരുടെ സ്ഥിരം ഇതിവൃത്തമായി തീർന്നു. പഴയ അരിക്രോസ്റ്റി കേസിയും അക്കാലത്ത് ഉയർന്നു വന്ന പണ്ഡിതവർഗവും വിവാഹബന്ധങ്ങളിലൂടെ പരസ്പരം സന്ധി ചെയ്യുന്ന കാലയളവായിരുന്നു അത്. മേൽ പറഞ്ഞതരം ആദിമ സാമൂഹിക നാടകങ്ങളിൽ അനാവൃതമാകുന്ന അന്തരീക്ഷം തികച്ചും ഭൗതികമാണെന്ന് പറയണം. കഥാപാത്രങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണർ, വൃദ്ധയും മർത്യ സാധാരണം. അതേസമയം പ്രാചീന യൂറോപ്യൻ ട്രാജഡിയിൽ പ്രധാന റോളിലെത്തുന്നത് വിധിയും രാജാക്കന്മാരും കുര്യന്മാരുമുള്ളതാണെന്ന് നമുക്കറിയാം. ചൈനീസ് തുറന്ന നാടകങ്ങളിൽ ആകാശത്തിൻ്റെ ശബ്ദം കേൾക്കാനില്ല. ഈ വ്യത്യാസം കണക്കിലെടുക്കുന്നുകൊണ്ട് വേണം ചൈനീസ് തുറന്ന നാടക സങ്കല്പത്തിലേക്ക് പ്രവേശിക്കുക. യുവൻ രാജവംശത്തിൻ്റെ കാലത്താണ് ചൈനീസ് തുറന്ന നാടക രംഗം സുവർണ ദശയിലെത്തുന്നത്. നാടകകേതി വൃത്തം സ്ത്രീയെ വഞ്ചിക്കുന്ന പുരുഷനിൽ തന്നെ കിടനിഴയാതെയായി. ഗുഹാൻ ഖ്വാങ്കിൻ്റെ സ്നോ ഇൻ മിഡ്സമ്മർ, ജി കുംസിയാങ്ങിൻ്റെ ദ ഓർഫൺ ഓഫ് ദ സാവോ ഫാമിലി എന്നീ തുറന്ന നാടകങ്ങൾ ഉദാഹരണം. അവ ലോകത്തിലെ മികച്ച തുറന്ന നാടകങ്ങളോട് കിടനിൽക്കും. 1730s ദ ഓർഫൺ ഓഫ് ദ സാവോ ഫാമിലി തർജ്ജമയിലൂടെ യൂറോപ്പിലെത്തുന്നത്. വോൾട്ടയറും ഗാതെയും പ്രസ്തുത നാടകത്തെ പുകഴ്ത്തി. യുവാൻ കാലഘട്ടത്തിലുണ്ടായ ഒട്ടുമിക്ക നാടകങ്ങളും ട്രാജഡി വിഭാഗത്തിൽ പെടും. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സംഘർഷമാണ് അവയിൽ പലതിലും ഇതിവൃത്തമായി വരുന്നത്. അന്യവൽകൃതമായ ഭരണം പ്രധാനപ്പെട്ട ദുരന്ത പൊതുവായി ഭാവിയിൽ സ്ഥിരീകരിക്കപ്പെടുന്നു. ട്രാജഡി കോമഡിയുടെ ആവിർഭാവവും ഇക്കാലത്ത് തന്നെ. മിങ് രാജകത്തിൻ്റെ കാലയളവിൽ ചൈനീസ് നാടകത്തിലെ പെണ്ണിൻ്റെ കണ്ണീരിന് ഏറെ പ്രാധാന്യം കൈവരുന്നുണ്ട്. ലൂറോങ് എഴുതി, എവറി പ്ലേ ഹാസ് വുമൺ ഇൻ ഇറ്റ്, ഓൾ ഓഫ് ഹൂസ് ടിയേഴ്സ് ഈസിലി മൂവ് ഓഡിയൻസ് ടു സോറോ.